بسم الله الرحمن الرحيم. قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد. قال لا تختصموا لدي وقد قدمت إليكم بالوعيد. ما يبدل القول لدي وما أنا بظلام للعبيد. يوم نقول لجهنم هل امتلأت وتقول هل من مزيد. وأزلفت الجنة للمتقين غير بعيد. هذا ما توعدون لكل أواب حفيظ. من خشي الرحمن بالغيب وجاء بقلب منيب. ادخلوها بسلام ذلك يوم الخلود. لهم ما يشاءون فيها ولدينا مزيد.
بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين وبعد. നമ്മൾ സൂറത്ത് ഖാഫിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ് വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ് ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിത്വാഅക ഫബസറുക അൽയൗമ ഹദീദ് വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ് القيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله اله اخر فالقياه في العذاب الشديد. ادوري انا وشديرتي القيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله اله اخر الذي جعل مع الله اله اخر فالقياه في العذاب الشديد. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ നയിക്കുകയും അതേപോലെ തന്നെ മനുഷ്യന് സാക്ഷിയാവുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സാക്ഷികളാവുകയും ചെയ്യുന്ന മലക്കുകളോട് കഫ്ഫാറായ അനീദ് തികഞ്ഞ ധിക്കാരിയായ അതേപോലെ മുഅ്തദി മുരീബ് സംശയം ജനിപ്പിക്കുകയും അതിക്രമം കാണിക്കുകയും ചെയ്യുന്ന അല്ലദി ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ അല്ലാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ നിശ്ചയിച്ച എല്ലാവരെയും നരകത്തിലേക്ക് അറിയാൻ വേണ്ടിട്ട് ആജ്ഞാപിക്കും. അൽഖിയാഹു ഫിൽ അദാബി ശദീദ് കൊടിയ ശിക്ഷയിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കും. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിങ്കൽ നടക്കുന്ന ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു ഭാഷണാണ് ഇവിടെ തുടരുന്നത്. നരകത്തിലേക്ക് ഈ സ്വഭാവങ്ങളുള്ള പ്രത്യേകതകളുള്ള ആളുകളെ എറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുമ്പോൾ ഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതുഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ് ഖാല ലാ തഖ്തസിമു ലദൈ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ് മാ യുബദ്ദലുൽ ഖൗലു ലദൈ വമാ അന ബിളലാമിൻ ലിൽ അബീദ് യൗമ നഖൂലു ലിജഹന്നം هل امتلأت وتقول هل من مزيد. قال قرينه قال പറയും പറഞ്ഞു എന്റെ ഉദ്ദേശം പറയും എന്നുള്ളതാണ്. ഖാല എന്ന് പറഞ്ഞാൽ ഫഇൽ മാദി ഭൂതകാല ക്രിയയാണ്. പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അള്ളാഹു ഇവിടെ വർത്തമാന അല്ല ഭാവി കാലത്തെ അറിയിക്കാനാണ് ഈ ക്രിയ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഭൂതകാല ക്രിയ കൊണ്ടുവന്നത് എന്തിനാണ്? അത് ഉറപ്പായും തീർച്ചയായും സംഭവിക്കും എന്നുള്ളത് തീർച്ചയായും സംഭവിക്കും എന്നുള്ളത് അറിയിക്കാനാണ്. കാല കരീനു, അവന്റെ കരീന് പറയും, മനുഷ്യന്റെ കരീന് പറയും. കരീൻ എന്ന് പറഞ്ഞെങ്കിൽ സഹചാരി എന്നാണ്, കൂട്ടുകാരൻ. അതിന്റെ ഉദ്ദേശം പറയാം. കാല കരീനു, മനുഷ്യന്റെ കരീൻ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ്, മാ അത്ഗൈതുഹു. അത്ഗ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു, അതിരിവിട്ടു. അത്ഗൈതു, ഞാൻ അതിക്രമിച്ചു. മാ അത്ഗൈതു, ഞാൻ അതിക്രമിച്ചിട്ടില്ല. ഹു അവനോട്, മനുഷ്യനോട്. മാ അത്ഗൈതുഹു, ഞാൻ മനുഷ്യനോട് അതിക്രമിച്ചിട്ടില്ല. വലാക്കിൻ, ലാക്കിൻ ഇസ്തിദ്നാക്കി എന്നതിന് പറയാ, എന്നാൽ വാവാത്തിഫിന്റെ. കാന, അവൻ ആയിരുന്നു, മനുഷ്യനായിരുന്നു, ഫി ദലാലിൻ ബഈദ്. ദലാലിൻ ബഈദ്, ദലാലെന്നാ വഴികേട്. ദലാലിൻ ബഈദ് എന്നാ വിദൂരമായ, തികഞ്ഞ വഴികേട്. തികഞ്ഞ വഴികേടിലായിരുന്നു, വിദൂരമായ വഴികേടിലായിരുന്നു അവൻ. ഇവിടെ കാല കരീനുഹു, മനുഷ്യന്റെ കരീൻ പറയും, റബ്ബന മാ അത്ഗൈതുഹു, ഞങ്ങളുടെ രക്ഷിതാവ്, ഞാൻ മനുഷ്യനോട് എന്ത് ചെയ്തില്ല, ഒരതിക്രമവും ചെയ്തിട്ടില്ല. വലാക്കിൻ കാന ഫി ദലാലിൻ ബഈദ്, ഈ മനുഷ്യൻ അവൻ തന്നെ വഴികേടിലായിരുന്നു, തികഞ്ഞ വിദൂരമായ വഴികേടിലായിരുന്നു. ഇതെന്താ, എന്താ ഇപ്പൊ ഇതിന്റെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യനെ നരകത്തിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കുമ്പോൾ, മനുഷ്യന്റെ കൂടെ മനുഷ്യനെ വഴികേടിലേക്ക് പ്രേരിപ്പിച്ചിരുന്ന പിശാചുണ്ട്. നമ്മൾ പറഞ്ഞു, ഓരോ മനുഷ്യന്റെ കൂടെയും അവന് മനസ്സിൽ തെറ്റിനെ നന്നാക്കി തോന്നിപ്പിക്കുന്ന ഒരു ജിന്നുണ്ട്. ആ ജിന്നാണ് മനുഷ്യന്റെ കരീൻ. കരീനാണ് മനുഷ്യന് തിന്മ തോന്നിപ്പിക്കുക. മലക്ക് നല്ലത് തോന്നിപ്പിക്കുമ്പോൾ കരീൻ തിന്മ തോന്നിപ്പിക്കും. അപ്പൊ ഈ ജിന്നാണ് മനുഷ്യനെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നത്. അത് കണ്ടാണ് മനുഷ്യന്മാർ തിന്മ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സന്നിധിയിലെത്തിയാൽ, അള്ളാഹു നരകത്തിയിലേക്ക് മനുഷ്യനെ എറിയാൻ വേണ്ടി പറയുമ്പോൾ, അന്നേരം കരീന് പറയും, റബ്ബന മാ അത്ഗൈതുഹു, ഞങ്ങളുടെ റബ്ബെ, ഞാൻ ഈ മനുഷ്യനോട് അതിക്രമം ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു വഴികേടിന്, ഒരു തിന്മക്ക് ഞാൻ അവനെ നിർബന്ധിച്ചിട്ടില്ല, എന്ന് ഷെയ്ത്താൻ പറഞ്ഞൊഴിയും അവിടുന്ന്. ഞാന് നിർബന്ധിപ്പിച്ച, തോന്നിപ്പിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഇവനെ നിർബന്ധിച്ചിട്ടില്ല. അതാണ് അവിടെ അത്ഗ എന്നുള്ളതിന്റെ ഉദ്ദേശം. മാ അത്ഗൈതുഹു, ഇവനെ ഞാൻ ബലാത്കാരം പ്രയോഗിച്ചിട്ടില്ല തിന്മ ചെയ്യുവാൻ, കുഫറിന്. പിന്നെന്താ സംഭവിച്ചത്? കരീന് പറയാണ്, വലാക്കിൻ കാന ഫി ദലാലിൻ മുബീൻ, ദലാലിൻ ബഈദ്, അവൻ തികഞ്ഞ അല്ല വിദൂരമായ വഴികേട്ടിലായിരുന്നു. അവനെ ഒരു തെറ്റിന് നിർബന്ധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ തന്നെ എന്തായിരുന്നു, തെറ്റിൽ പിന്നെ മുങ്ങിക്കുളിക്കുന്നവനായിരുന്നു, തികഞ്ഞ വഴികേടിലായിരുന്നു, കുഫറിലായിരുന്നു, വഴികേടിലായിരുന്നു. എനിക്ക് നിർബന്ധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല, മൂപ്പര് താനേ പോണ തോണിയായിരുന്നു എന്ന് അവിടെ വെച്ചിട്ട് ഷെയ്ത്താൻ പറയും. അതാണ് ഇവിടെ ഉദ്ദേശം. കാല കരീനുഹു, റബ്ബന മാ അത്ഗൈതുഹു, മനുഷ്യനെ ദുനിയാവിൽ വെച്ച് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന കരീൻ പറയും, റബ്ബെ, ഞാൻ ഒരിക്കലും അവനെ മാ അത്ഗൈതുഹു, തിന്മക്ക് നിർബന്ധിച്ചിട്ടില്ല, തെറ്റിന് പാപത്തിന് കുഫറിന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. പ്രത്യുത വലാക്കിൻ ഖാന ഫി ദലാലിൻ ബഈദ്, അവൻ തന്നെ വിദൂരമായ വഴികേടിൽ ആയിരുന്നു എന്ന് അവിടെ വെച്ച് കരീന് പറയും. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഇവിടെ ഖരീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച മലക്കാണ്. എന്തിന്? മനുഷ്യന്റെ കർമ്മരേഖകൾ എഴുതാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച മലക്ക്. രണ്ട് മലക്കുകളുണ്ട്. ഖരീൻ എന്നുള്ളത് ഒരു മലക്കിനെയാണ് അറിയിക്കുന്നത്, പക്ഷെ അത് അവർഗനാമാണ്. കൂടെ ഉണ്ടായിരുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം. അങ്ങനെ പറഞ്ഞ മുഫസ്സിരീങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചത്, അവർ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കഫാറായ അനീതായ മുഅ്തദിൻ മുരീബായ മനുഷ്യനെ നരകത്തിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ മനുഷ്യൻ തർക്കിക്കുന്നതാണ്. മലക്കുകളുടെ വിഷയത്തിൽ മലക്കുകൾ രേഖപ്പെടുത്തിയത് അതിക്രമിച്ചും അതേപോലെ തന്നെ അവര് അധികമാക്കിയൊക്കെ എഴുതിയതാണെന്ന രീതിയിൽ കാഫിറുകൾ തർക്കിക്കും. അപ്പൊ കാല കരീനുഹു, മനുഷ്യന്റെ കൂടെയുള്ള കർമ്മ രേഖപ്പെടുത്തിയ കരീനായ മലക്ക് പറയും, റബ്ബനമാത്തുഹു, അള്ളാഹുവെ ഞാൻ ഒരിക്കലും ഏറെ എഴുതിയിട്ടില്ല, ഞാൻ അവന് ചെയ്യാത്തതൊന്നേറെ ഞാൻ ഒരിക്കലും അവനെതിരിൽ എഴുതിയിട്ടില്ല. വലാക്കിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ തികഞ്ഞ വഴികേടിലായിരുന്നു, വിദൂരമായ വഴികേടിലായിരുന്നു, അത് ഞാൻ രേഖപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറയുന്നതാണ്. പക്ഷെ ആ അഭിപ്രായമല്ല ശരിയോടടുത്തത്, ഈ രണ്ടാമത്തെ വിവരണമല്ല ശരിയോടടുത്ത വിവരണം ആദ്യം പറഞ്ഞതാണ്. മനുഷ്യന്റെ കൂടെയുള്ള കരീനായ ജിന്ന് പറയും, റബ്ബന മാ അത്ഗൈതുഹു വലാക്കിൻ കാന ഫീ ളലാലിൻ ബഈദ്, ഞാൻ തെറ്റിന് അവനെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല, അവൻ തികഞ്ഞ വിദൂരമായ വഴികേടിൽ കഴിയുന്നവനായിരുന്നു എന്ന് അവിടെ വെച്ചിട്ട് ഈ പിശാജ് കൈ കഴുകാൻ ശ്രമിക്കും, ഇവനിൽ നിന്ന് കൈ കഴുകാൻ ശ്രമിക്കും. പക്ഷെ അള്ളാന്റെ പ്രതികരണം എന്താ? ഖാല ലാ തഖ്തസിമു ലദൈ വഖദ് ഖദ്ദംതു ഇലൈകും ബിൽ വഈദ്. ഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ലാ തഖ്തസിമു ലദൈ, ലാ തനാസഉ തതനാസഉ, ലാ തഖ്തസിമു എന്നാ നിങ്ങൾ തർക്കിക്കേണ്ട, ഇഖ്തസമ തർക്കിച്ചു, ഇഖ്തസിമു തഖ്തസിമു, ലാ തഖ്തസിമു നിങ്ങൾ തർക്കിക്കണ്ട, ലദയ്യ എന്റെ അടുക്കൽ, എന്റെ പക്ഷം അല്ല എന്റെ അടുക്കൽ, ലാ തഖ്തസിമു നിങ്ങൾ തർക്കിക്കേണ്ട, അല്ലാഹു പറയും ലാ തഖ്തസിമു ലദൈ എന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കണ്ട. വഖദ് ഖദ്ദംതു ഇലൈകും ബിൽ വഈദ്, വഖദ് ഖദ്ദംതു, ഖദ് ഖദ്ദംതു എന്നാ ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. ഖദ് ഖദ്ദംതു ഇലൈക്കും എന്ത്? ബിൽ വഈദ്, മുന്നറിയിപ്പ്, മുന്നറിയിപ്പ്. അപ്പൊ മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് കാലേ കൂട്ടി നൽകിയിട്ടുണ്ട് എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്നിരിക്കെ അപ്പൊ വാവ് വാവുൽ ഹാൽ, വാവ് വാവുൽ ഹാൽ, മുന്നറിയിപ്പ് ഞാൻ മുമ്പേ നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നിരിക്കെ, ലാ തഖ്തസിമുലദൈ എന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. ما يبدل القول لدي وما انا بظلام للعبيد. മദർ അല്ലാഹു പറയും, മാ യുബദ്ദലുൽ ഖൗൽ, വാക്ക് അത് തിരുത്തപ്പെടുകയില്ല, ബദലാക്കപ്പെടില്ല, മാറ്റിമറിക്കപ്പെടുകയില്ല. ലദയ്യ എന്റെ അടുക്കൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അല്ലാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ തീരുമാനം, വചനം, അത് അള്ളാഹുവിങ്കിൽ മാ യുബദ്ദൽ മാറ്റപ്പെടുകയില്ല. വമാ അന എന്നാ ഞാൻ അല്ല, ബിദല്ലാമിൽ അബീദ്, അബീദ് എന്നാ അടിമകൾ, ദാസന്മാർ, അബ്ദിന്റെ ബഹുവചനം അബീദ്, ദാസന്മാർ, വല്ലാം എന്നാ ആക്രമിക്കുന്നവൻ, ബിദല്ലാമിൻ ബാ സായിദത്താണ് തൗക്കീദിന് വേണ്ടിയിട്ട്. അപ്പൊ മാ അന ബിദല്ലാമിൽ അബീദ്, ഞാൻ ദാസന്മാരോട് അന്യായം കാണിക്കുന്നവനല്ല ഒരിക്കലും, നനീബ, ഒരിക്കലും അല്ലാഹു ദാസന്മാരോട് അന്യായം കാണിക്കുന്നവൻ അല്ല. ഈ വാവ അത്ഫിൻ്റെത്. അപ്പൊ മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, എന്റെ അടുക്കൽ തീരുമാനം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ വചനം അത് മാറ്റപ്പെടുകയില്ല. ഉമാ അന ബിദല്ലാമിൽ അബീദ്, ദാസന്മാരോട് അന്യായം കാണിക്കുന്നവനുമല്ല ഞാൻ. അവിടെ എന്താ ഈ പറഞ്ഞത്? അവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചിട്ട് മനുഷ്യനും മനുഷ്യനെ വഴികേടിന് പ്രേരിപ്പിച്ചിരുന്ന വസ്വാസ് സൃഷ്ടിച്ചിരുന്നതായ ജിന്നും ഇബ്ലീസും തർക്കിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ പ്രതികരിക്കും, ലാ തഖ്തസിമു ലദൈ, എന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. ഇബ്ലീസിന്റെ തർക്കം മനുഷ്യനോടുള്ളത് വേറെയും പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന അല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഉതുകും ഫസ്തജബ്തും ലി. അല്ലാ ഇബ്ലീസ് പറയും മനുഷ്യനോട്, ഇന്ന അല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു സത്യസന്ധമായ വാഗ്ദാനമാണ് നിങ്ങൾക്ക് നൽകിയത്. വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി പക്ഷേ ഞാൻ നിങ്ങളോട് നൽകിയ വാഗ്ദാനം ഞാൻ ലംഘിച്ചു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരാധിപത്യം ഉണ്ടായിരുന്നില്ല, ഒരാധിപത്യവും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഉതുകും ഫസ്തജബ്തും ലി, എന്തേ ആധിപത്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് വിളിച്ചു, അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു, അത് സത്യസന്ധമായ വാഗ്ദാനമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു, അത് ഞാൻ ലംഘിച്ചു. ഒരാധിപത്യവുമില്ലാത്ത എനിക്ക് നിങ്ങൾ, ഞാൻ നിങ്ങളെ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനോട് അന്ത്യനാളിൽ ഷെയ്ത്താന് പിന്നെ ഒഴികഴിവ് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യനോട് തർക്കിക്കുന്ന കൈ കഴുകുന്ന അവസ്ഥ ഇബ്ലീസിനുണ്ട്. മനുഷ്യനോട് തർക്കിക്കും ഇബ്ലീസ്. ഇവിടെ അതിന്റെ വേറൊരു രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. റബ്ബന മാ അത്ഗൈതു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ് എന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ലാ തഖ്തസിമു ലദൈ, എന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കണ്ട. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, മുന്നറിയിപ്പുകളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് മുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, മുന്നറിയിപ്പുകൾ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹു നബിമാരിലൂടെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചും അള്ളാഹു എന്തിട്ട് മനുഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പരലോകമുണ്ട്, ആ പരലോകത്ത് വിചാരണുണ്ട്, നരകമുണ്ട്, അള്ളാഹുവിന്റെ അദാബുണ്ട് തുടങ്ങിയ വഈദുകൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല കാലെ കൂട്ടി നൽകിയിട്ടുണ്ട്. എന്നിരിക്കെ ലാ തഖ്തസിമു ലദൈ, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് തർക്കിക്കണ്ട, കാരണം അത് കാലെ കൂട്ടി പറഞ്ഞതാണ്. ഇവിടെ ശിക്ഷ ഉണ്ട് എന്നുള്ളതും ഉയർത്തെഴുന്നേൽപ്പിനപ്പുറം വിചാരണ ഉണ്ട് എന്നുള്ളതും ആ വിചാരണക്കപ്പുറം ശിക്ഷയും നരകവും ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം വഴിതായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പേ നൽകിയിട്ടുണ്ട്. എന്നിരിക്കെ പിന്നെ എന്തിനാണ് ഇവിടെ വെച്ചിട്ട് തർക്കിക്കണ്? ലാ തഖ്തസിമു ലദൈ, എന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കണ്ട എന്ന് അള്ളാഹു പറയും. മാത്രമല്ല അള്ളാഹു പറയും, മാ യുബദ്ദലുൽ ഖൗലു ലദൈ, എന്റെ അടുക്കൽ എന്റെ വിധിയുടെ തീരുമാനത്തിന്റെ വചനം അത് ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ആ വചനം എന്താ? ആ വചനം അള്ളാഹു ഒരിക്കലും മാറ്റുകയില്ല എന്ന് പറഞ്ഞ വചനം അതാണ്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ലഅംലഅന്ന ജഹന്നം, അതാണ് ഇതാണ് അള്ളാഹുവിന്റെ വചനം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ച് മലക്കുകളോടും ഇബ്ലീസിനോടും മനുഷ്യന് സുജൂദ് ചെയ്ത് മനുഷ്യനുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹു മലക്കുകളോടും അതേപോലെ തന്നെ ഇബ്ലീസിനോടും മനുഷ്യന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. അപ്പോ മലക്കുകൾ സുജൂദ് ചെയ്ത്, ആര് സുജൂദ് ചെയ്തില്ല? ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് വിസമ്മതിച്ചു, അഹങ്കരിച്ചു. ഇബ്ലീസ് പറഞ്ഞു, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് തീനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ, സുജൂദ് ചെയ്യൂല എന്ന് അള്ളാഹുവിനോട് ധിക്കാരം പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നേക്കുമായി അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിൽ നിന്ന് ഇബ്ലീസിനെ ദൂരപ്പെടുത്തി. ആ ദൂരപ്പെടുത്തിയ സന്ദർഭം ഇബ്ലീസ് അള്ളാഹുവിനോട് ഇളവ് ചോദിച്ചു, ഈ ദുനിയാവ് ശേഷിക്കുന്ന കാലം അത്രയും ദുനിയാവിൽ ശേഷിക്കുവാൻ. കാല റബ്ബി അംബിർണി ഇലാ യൗമി യുബഅസൂൻ, റബ്ബെ ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന കാലം അത്രയും നീ എനിക്ക് കാലതാമസം തരണേ എന്ന് ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കാലയളവ് നൽകി. കാല ഫഇന്നക മിനൽ മുംബരി, നിനക്ക് അളവുണ്ട് എന്ന് പറഞ്ഞു. ആ സമയം ഇബ്ലീസ് പറഞ്ഞു, കാല റബ്ബി ബിമ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹു ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. കാല ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആരാണോ മനുഷ്യരിൽ നിന്നെ പിൻപറ്റുന്നത് അവനെ കൊണ്ട് ഞാൻ ജഹന്നമിനെ നിറക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. വേറെ ആയത്തിൽ പറഞ്ഞത് ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഅഖൂദന്ന ലഹും സിറാതക അൽമുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم فلا تجد أكثرهم شاكرين. ഷൈത്താൻ ആ സമയം അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചവനെ നീ എന്നെ വഴിതെറ്റിച്ചു, നിന്റെ നേർ പാതയിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും, എന്നിട്ട് ഞാൻ സുമ്മല ആ തിയന്നഹും മിമ്പൈന ഐതിഹി മനുഷ്യരുടെ മുന്നിലൂടെ, അതേപോലെ തന്നെ വമിൻ ഖൽഫി മനുഷ്യരുടെ പിന്നിലൂടെ, വൻ ഐമാനിഹിം അവരുടെ വലത് ഭാഗങ്ങളിലൂടെ, വൻ ഷമാഇലിഹിം ഇടത് ഭാഗങ്ങളിലൂടെ, നാല് ദിക്കുകളിലൂടെയും ഞാൻ മനുഷ്യരിലേക്ക് ചെല്ലും. സുമ്മല ഉഗ്വിയന്നഹും ഔ ജമഈൻ അവരെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യും, വഴികേടിലാക്കും. ഫല തജിദു അക്സറഹും ഷാകിരീൻ എന്നാണ്, ഭൂരിപക്ഷം മനുഷ്യരെ നിനക്ക് നന്ദി കാണിക്കുന്ന അവസ്ഥയിൽ നിനക്ക് കണ്ടെത്താനാവൂല എന്നന്ന് ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞു. ഈ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണോ മനുഷ്യരിൽ ജിന്നുകളിൽ നിന്നെ പിൻപറ്റുന്നത് അവരെ കൊണ്ട് ഞാൻ ജഹന്നമിനെ നിറക്കുക തന്നെ ചെയ്യും. പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അള്ളാഹുവിന്റെ വചനം. ഷൈത്താനെ പിൻപറ്റിയവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജഹന്നമിൽ ഇടുകയും ജഹന്നമിനെ അങ്ങനെ നിറക്കുകയും ചെയ്യും. ഉണ്ടോ, ഇവിടെ ഈ പ്രയോഗം നോക്കി നിങ്ങൾ, ലാമു തൗതിയലിൽ ഖസമാണ്, ഇവിടെ ഖസമിന്റെ അർത്ഥമുണ്ട്. വല്ലാഹി അള്ളാഹുവാണ് സത്യം, ലഅംല അന്ന ഞാൻ നിറക്കുക തന്നെ ചെയ്യുന്ന അല്ലെ. പിന്നെ ഈ നൂനുണ്ട്, അതും തൗക്കീദിന്റെയാണ്, ശക്തിപ്പെടുത്താനാണ്. അപ്പോ അള്ളാഹുവാണേ ജഹന്നമിനെ ഞാൻ അത്തരക്കാരെ കൊണ്ട് നിറക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനെ കുറിച്ച് അവിടെ പറയുന്നത് മാ യുബദ്ദലുൽ ഖൗൽ ലദൈ, എന്റെ അടുക്കൽ ഈ വചനം അത് തിരുത്തപ്പെടൂല, അത് തിരുത്തപ്പെടൂല, അത് മാറ്റി മറിക്കപ്പെടുന്ന അവസ്ഥയില്ല, അത് പുലരുക തന്നെ ചെയ്യും. ആരാണോ ഇബ്ലീസിനെ പിൻപറ്റിയത്, ഖരീനെ പിൻപറ്റിയത് ആരാണോ, അവനെ കൊണ്ട് ഞാൻ ജഹന്നമിനെ നിറക്കുമെന്നുള്ള ആ വാക്ക് ഒരിക്കലും ഇവിടെ വെച്ച് മാറ്റൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവർ ഈ തർക്കിക്കുന്ന വേദിയിൽ വെച്ചിട്ട് അവരോട് പറയും. മാ യുബദ്ദലുൽ ഖൗലു ലദൈ. പിന്നെ അള്ളാഹു പറയാണ് വമാ അന ബിദല്ലാമിൻ ലിൽആബീദ്, എന്താ ദാസന്മാരെ ഞാൻ ഒരിക്കലും അവരോട് അന്യായം കാണിക്കുന്നവനല്ല. ഇവിടെ വമാ അന ഞാൻ അല്ല, ബിദല്ലാമിൻ അന്യായം കാണിക്കുന്നവൻ, ആരോട്? ലിൽആബീദ് ദാസന്മാരോട്. അവിടെ ഈ ബാ ഏറെ സായിദത്തിന്റെ ബായാണ്, അതിന്റെ അർത്ഥം ഒരിക്കലും ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല തരിമ്പ് പോലും ദാസന്മാരോട് അന്യായം കാണിക്കുന്നവനുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. മനുഷ്യർ ചെയ്തതിന് അവർക്ക് കൃത്യമായിട്ട് അതിൽ അണു അളവ് ഏറെ അവർക്ക് പ്രതിഫലമായിട്ടൊന്നുമില്ല, കൃത്യം അവർ ചെയ്തതിന് അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുക. ഒരാളോടും അള്ളാഹു സുബ്ഹാനഹു തആല അന്യായം ചെയ്യൂല എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞത് കേട്ട് വഴിപ്പെട്ട് ജീവിച്ചവരുണ്ട്, അവർക്കാണ് അള്ളാഹു സ്വർഗം പറഞ്ഞത്. വഴിപ്പെടാത്ത ജീവിച്ചവർക്ക് നരകം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് കേട്ട് വഴിപ്പെട്ട് ജീവിച്ച മനുഷ്യരുണ്ട്, അവരെപ്പോലെ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുക്ക് വഴിപ്പെടാത്ത ഇബ്ലീസിനെ പിൻപറ്റി ജീവിച്ചവർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതൊരിക്കൽ അള്ളാഹുവിൽ നിന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല തികഞ്ഞ നീതിമാനാണ്, അതുകൊണ്ട് തന്നെ അവന്റെ നീതിയുടെ തേട്ടം, ഹിക്മത്തിന്റെ തേട്ടം, അന്യായമൊട്ടുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ വിധിതീർപ്പ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വചനം ഒരിക്കലും അവിടെ വെച്ച് മാറ്റപ്പെടുകയില്ല. ഇതാണ് മാ യുബദ്ദലുൽ ഖൗലു ലദൈ വമാ അന ബിദല്ലാമിൻ ലിൽആബീദ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് യൗമ നഖൂലു ലിജഹന്നം هل امتلأت وتقول هل من مزيد يوم نقول نقول നമ്മൾ നാം പറയും യൗമ നഖൂൽ നാം പറയുന്ന ദിവസം അപ്പോൾ ഈ മാ യുബദ്ദലുൽ ഖൗലു ലദൈ യൗമാന ബിദല്ലാമിൻ ലിൽആബീദ് ഈ സംസാരമൊക്കെ നടക്കുന്നത് എന്നാണ് അത് ഈ ദിവസമാണ് യൗമ നഖൂലു ലിജഹന്നം ജഹന്നമിനോട് നാം പറയുന്ന ദിവസം ജഹന്നം അത് നരകത്തിന്റെ പേരാണ് നഖൂലു ലിജഹന്നം ജഹന്നമിനോട് നാം പറയും നരകത്തിന് ജഹന്നം എന്ന പേരിടാൻ കാരണം ജഹന്നം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ അഗാധമായി വിശാലമായി ഇരുണ്ടത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഇരുണ്ടത് ആഴത്തിൽ അഗാധമായി വിശാലമായി ആ പ്രത്യേകത നരകത്തിനുള്ളത് കൊണ്ടാണ് ജഹന്നം എന്ന പേര് നരകത്തിന് നൽകിയത്. ജഹന്നം, ജഹീം, സഖർ, ഇങ്ങനെ ഓരോ പേരുകളുണ്ട് നരകത്തിന്. ആ പേര് ഒക്കെ നരകത്തിന് വിളിക്കാൻ കാരണം നരകത്തിന്റെ പ്രത്യേകതയാണ്. യൗമ നഖൂലു ലിജഹന്നം, ജഹന്നമിനോട് നാം പറയുന്ന ദിവസം. എന്താ നരകത്തിനോട് പറയാ? ഹൽ ഇംതലഅത്തി, ഹൽ ഇംതലഅത്തി ചോദ്യമാണ്. ഇംതല എന്നാണ് നിറഞ്ഞു. നരകം ജഹന്നം സ്ത്രീലിംഗമായിട്ടാ പ്രയോഗിക്കുക, അതുകൊണ്ടാണ് ഹൽ ഇംതലഅത്തി. ഇംതലഅത്തി ആണ് നീ നിറഞ്ഞോ. ഇംതല നിറഞ്ഞു, ഇംതലഅത്തി നീ നിറഞ്ഞു, ചോദ്യമാണ്. ഹൽ ഇംതലഅത്തി നീ നിറഞ്ഞുവോ. അപ്പൊ നരകമേ നീ നിറഞ്ഞോ എന്ന് അതിനോട് അള്ളാഹു സുബ്ഹാന തആല പറയുന്ന ദിവസം. യൗമ നഖൂലു ലിജഹന്നമ ഹലീം തലഅത്തി, നരകമേ നീ നിറഞ്ഞോ എന്ന് ജഹന്നമിനോട് നാം ചോദിക്കുന്ന ദിവസം. വതഖൂൽ, വാവ് ആത്ഫിന്റെത്, തഖൂൽ അത് പറയും. വതഖൂലു ജഹന്നം നഖം, ജഹന്നം പറയും. അപ്പോ വതഖൂലു ജഹന്നം പറയുകയും ചെയ്യുന്ന ദിവസം. എന്താ ജഹന്നം പറയാ? ഹൽ മിം മസീദ്, ഹൽ മിം മസീദ്. മസീദ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് മസ്ദറിന്റെ അർത്ഥം, എന്നാ സിയാദത്ത്, അതാണ് മസ്ദർ. മറ്റൊന്ന് ഇസ്മു മഫ്ഊലിന്റെ അർത്ഥം. മസീദ് രണ്ടർത്ഥത്തിന് പ്രയോഗിക്കും. ഒന്ന് മസ്ദറിന്റെ അർത്ഥത്തിൽ, മിമിയായ മസ്ദറിന്റെ അർത്ഥത്തിൽ മസീദ് വരും. അപ്പൊ അതിന്റെ അർത്ഥം സിയാദത്ത് ഏറെ എന്നാണ്. മഫ്ഊലിന്റെ അർത്ഥത്തിൽ വരും. മഫ്ഊലാകുമ്പോ എന്താ? ഏറെ ആക്കപ്പെടുന്ന വസ്തു, ഏറെ ആക്കപ്പെടുന്നത്. ഉദ്ദേശം പറയാം ഇൻഷാല്ല. ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹു നരകത്തിനോട് ചോദിക്കും, ഹൽ ഇംതലഅത്തി നരകമേ നീ നിറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പൊ എന്താ, ഹദീസുകളിൽ കാണാം ജനക്കൂട്ടങ്ങളെ നരകത്തിലേക്ക് എറിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, അവിശ്വാസികളെ കൂട്ടം കൂട്ടമായിട്ടാണ് എന്ത് ചെയ്യുക, നരകത്തിലേക്ക് തള്ളുക, നരകത്തിലേക്ക് തള്ളുക. അള്ളാ പിന്നെ വിചാരണയുടെ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയും, ഇബ്അസ് ബഅസന്നാർ, നരകത്തിലേക്കുള്ള ബഅസിനെ, ഗ്രൂപ്പിനെ, ആളുകളെ നിയോഗിക്കാൻ പറയും. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും, എങ്ങനെയാണ് ഇത് നിയോഗിക്കാൻ? അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, എല്ലാ ആയിരത്തിൽ നിന്നും ഒരാളെ സ്വർഗത്തിലേക്കും 999 പേരെ നരകത്തിലേക്കാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അഊദു ബില്ലാഹ്, മനസ്സിലായില്ലേ? അപ്പോ സിംഹഭാഗവും, സിംഹഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിച്ച ബാക്കിയുള്ളതൊക്കെ നരകത്തിലേക്ക്, ആ രീതിയിലാണ്. അപ്പൊ ഈ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, അവിശ്വസിച്ചവരെ കൂട്ടം കൂട്ടമായിട്ടാണ് എന്ത് ചെയ്യുക, നരകത്തിലേക്ക് നയിക്കപ്പെടുക. അങ്ങനെ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന അവിശ്വാസികൾ നരകത്തിലേക്ക് തള്ളുകയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിനോട് ചോദിക്കും, ഹലിം തലഅത്തി, നരകമേ നീ നിറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പൊ വതഖൂൽ, നരകം പറയുകയും ചെയ്യും. ഹൽ മിം മസീദ്, ഹൽ മിം മസീദ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം, ഇതിന് മസ്ദറിന്റെ അർത്ഥമാണ് സിയാദത്ത്. അവിടെ ഈ ഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൽ ഇൻകാരിയാണ്. ഇൻകാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലാ മിൻ സിയാദ എന്ന് പറഞ്ഞാൽ ഏറെ സ്ഥലം ഇല്ല എന്നാണ്. ഏറെ സ്ഥലം ഇല്ല എന്ന അർത്ഥത്തിൽ, ഏറെ സ്ഥലം ഇല്ല എന്ന ഉദ്ദേശത്തിൽ അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. ഇനി ഏറെ സ്ഥലമില്ല. കാരണം എന്താ? പിന്നെ അള്ളാഹിനോട് ചോദിക്കുകയാണ് നരകം, ഇനി ഇതിൽ സ്ഥലമുണ്ടോ, സ്ഥലമില്ല എന്നർത്ഥത്തിൽ. ഹൽ മിൻ മസീദ് എന്ന് പറഞ്ഞാല് ഏറെ സ്ഥലം ഉണ്ടോ എന്ന് നരകം ചോദിക്കുകയാണ്. നരകത്തിലേക്ക് ആളുകൾ എറിയപ്പെടുന്നതിന്റെ ആധിക്യം കണ്ട് നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനി ഏറെ സ്ഥലം ഇതിലുണ്ടോ, അത്രമാത്രം ഇത് നിറച്ചില്ലേ എന്ന അർത്ഥത്തിലാണ് നരകം അള്ളാഹുവിനോട് പ്രതികരിക്കുക എന്നാണ്. അള്ളാഹു മജിർണാമിൻ എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊരർത്ഥം. രണ്ടാമത്തേത് ഹൽ മിൻ മസീദ് എന്ന ഇസ്മു മഫ്ഊലിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നരകത്തിൽ എറിയപ്പെടുവാൻ ഇനിയും കൂടുതൽ ആളുകളുണ്ടോ എന്ന് നരകം ചോദിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ കൂടുതൽ ഇതിൽ സ്ഥലമുണ്ട് എന്നർത്ഥം. നരകത്തിൽ സ്ഥലമുണ്ട് എന്നുള്ള അർത്ഥം. അവിടെ ഹൽ എന്നതിന് ഇസ്തിസാദത്ത്, ഇസ്തിസാദത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇനിയും ഏറെ എറിയപ്പെടുവാൻ ആളുകൾ ഉണ്ട് എങ്കിൽ സ്ഥലം ഉണ്ട് എന്ന അർത്ഥത്തിൽ. ഹൽ മിൻ മസീദ് എന്ന് പറഞ്ഞാൽ ഇനിയും എന്താണ് കൊണ്ടു വന്നിടാൻ ആളുകൾ ഉണ്ട് എങ്കിൽ അതിന് ഇടം ഉണ്ട് എന്ന അർത്ഥത്തിൽ നരകം പ്രതികരിക്കുമെന്നാണ്. ആ അർത്ഥത്തെ അറിയിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. മനസ്സിലല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നരകത്തിലേക്ക് ആളുകൾ എറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തോട് ചോദിക്കും, ഹലിം തലഅത്തി നരകം എന്നതൊന്ന് അറിഞ്ഞോ ചോദിക്കും. അപ്പോ നരകം പറയും, മസീദ്, ഇനിയും എറിയാൻ ആളുകളുണ്ട് എങ്കിൽ സ്ഥലം ഉണ്ട്. നരകം അതാണ് ജഹന്നമാണ്. ജഹന്നം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ അഗാധമായി വിശാലമാണ്. അപ്പോ പിന്നെ എറിയാൻ ആളുകൾ ഉണ്ട് എങ്കിൽ, നരകത്തിലേക്ക് അറിയപ്പെടാൻ ഇനിയും ആളുകൾ ഉണ്ട് എങ്കിൽ, നരകാർഹരുണ്ട് എങ്കിൽ സ്ഥലമുണ്ട് എന്ന അർത്ഥത്തിൽ നരകം ഇങ്ങനെ പറയുന്നതാണ്. ഹൽ മിൻ മസീദ് ഇങ്ങനെ അള്ളാഹിനോട് പറയുന്നതാണ്, ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ തിരുപാദങ്ങൾ നരകത്തിൽ അമർത്തുമെന്നാണ്. അങ്ങനെ നരകം അതിന്റെ പാർശ്വങ്ങളിൽ ഇങ്ങനെ ചുരുങ്ങും. അങ്ങനെ നരകം പ്രതികരിക്കുമെന്നാണ്. ഖത്തിൻ ഖത്തിൻ, മതി മതി എന്ന് അള്ളാഹുവിനോട് പറയുമെന്ന്. അപ്പോ നരകം വിശാലമാണ്. എത്രയായിട്ടുണ്ടെങ്കിലും നരകം എന്നറിയില്ല. അള്ളാഹുമ്മ ജിർണാ മിനന്നാർ, നരകം എന്നറിയില്ല. അള്ളാഹിനോട് ചോദിക്കുന്നതാണ് ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ് എന്ന് നരകം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ആ നരകത്തിന്റെ വിശാലത ചുരുക്കുവാൻ തന്റെ കാല് അതിനെ വെച്ച് അമർത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ നരകം അതിന്റെ പാർശ്വങ്ങൾ ഇങ്ങനെ ചുരുങ്ങുകയും ഖത്തിൻ ഖത്തിൻ, മതി മതി എന്ന്, ഹസ്ബി ഹസ്ബി എന്ന് അർത്ഥത്തിൽ നരകം പ്രതികരിക്കുമെന്നാണ്. അപ്പോ ഇവിടെ ഈ ആയത്ത് അറിയിക്കുന്നത് അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹു നരകത്തീനോട് ചോദിക്കുമെന്നാണ്, അഹലിം തല എത്തി നരകമേ നീ നിറഞ്ഞോ. അള്ളാഹ്ക്ക് അറിയാം നരകം എന്നറിയോ ഇല്ല എന്നുള്ളത്. എപ്പോഴാണ് നരകം എന്നറിയാ എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. ആരെ കൊണ്ടാണ് നരകം എന്നറിയാ എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. പിന്നെ എന്തിനാ ഈ ചോദിക്കണത് ഹലിം തല എത്തി? അള്ളാഹ്ക്ക് ഒരു വിവരം ഏറെ കിട്ടാനാ? എന്തിനാ അള്ളാഹു ചോദിക്കണത്? അള്ളാഹു ചോദിക്കണത് നമ്മളെ പഠിപ്പിക്കാനാണ്. നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. നരകത്തിനോട് അള്ളാഹു ചോദിക്കും, ഹലിം തല എത്തി, ഇങ്ങനെ ഒരു നാളെ വരാനുണ്ട്, ഇങ്ങനൊരു ദിവസം വരാനുണ്ട്. അപ്പോ നരകത്തിലേക്ക് എറിഞ്ഞ് അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ എറിയപ്പെടുന്നവരിൽ നമ്മൾ ഉൾപ്പെടണോ വേണ്ടെന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആ ചോദ്യ രൂപത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തണം. ഹലിം തല എത്തി വതഖൂൽ, അന്ന് നരകം പറയും, ഹൽ മിൻ മസീദ്. ഹൽ മിൻ മസീദ് എന്നാ ഒന്നുകിൽ വിശാലമാണ് എന്നർത്ഥത്തിൽ, വിശാലമാണ് എന്നർത്ഥത്തിൽ ഇനിയും ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ചോദിക്കണം. കൂടുതൽ ആളുകളെ നരകം ചോദിക്കുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ ആശയപ്രകാരം. ഒന്നാമത്തെ ആശയപ്രകാരമാണ് എങ്കിൽ ഹൽ മിൻ മസീദ് എന്ന് പറഞ്ഞെങ്കിൽ നരകത്തിലേക്ക് ആളുകൾ എറിയപ്പെടുന്നതിന്റെ ആധിക്യം കണ്ട് നരകം ഹൽ മിൻ മസീദ്, ഇനി ഇതിൽ ഇടമുണ്ടോ ഇടമില്ല എന്ന് രീതിയിൽ അള്ളാഹുവിനോട് പ്രതികരിക്കുമെന്നാണ്. ഹൽ മിൻ മസീദ് എന്ന് പറഞ്ഞാൽ മിൻ സിയാദത്തിൻ, ഏറെ സ്ഥലം ഇല്ല, ഏറെ സ്ഥലം ഇല്ല എന്ന് നരകം പ്രതികരിക്കും. കാരണം അതിൽ അത്രമാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ അതിലേക്ക് എറിയപ്പെടുന്നത് എന്നത് അറിയിക്കാനാണിത്. നരകത്തിന്റെ വലിപ്പാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ചന്ദ്രന് എത്ര വലിപ്പം കണ്ടിട്ടുണ്ട്, സൂര്യൻ എത്ര വലിപ്പമുണ്ട്, ഇതല്ലേ, ആ സൂര്യനെയും ചന്ദ്രനെയും നരകത്തിൽ കൊണ്ടുവന്നാൽ, നരകത്തിൽ കൊണ്ടുവന്നാൽ വിശാലതയിൽ രണ്ട് കാളകളുടെ വലിപ്പം അല്ലെ, അതേ സൂര്യനും ചന്ദ്രനും മനുഷ്യർ കാണുള്ളൂ എന്നാണ്. അപ്പൊ അത്രമാത്രം നരകം വിശാലമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനയിൽ സഹാബികളോടൊപ്പം ഇരിക്കുകയാണ്. അപ്പൊ ഒരു ശബ്ദം കേട്ട്, ആ ശബ്ദം കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ഇതെന്താണ്. അപ്പൊ അവര് പറഞ്ഞ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനെ അറിയുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 70 വർഷം മുമ്പ് നരകത്തിന്റെ മീതെ നിന്ന് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ല് അതിന്റെ ആഴിയിൽ പതിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടത്. 70 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിറഞ്ഞൊരു കല്ല്, അത് നരകത്തിന്റെ ആഴിയിൽ പതിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര ആഴത്തിലാണ് നരകം? ആഴത്തിൽ അഗാധമായി വിശാലമായി ഇരുണ്ടുകൊണ്ടാണ് നരകം എന്നുള്ളതാണ് പിന്നെ പിന്നെ തെളിവുകൾ പ്രമാണ വചനങ്ങൾ അറിയിക്കുന്നത്. യൗമ നഖൂലു ലിജഹന്നം ഹലി ഇംതലഅത് വതഖൂലു ഹൽ മിൻ മസീദ്. തൈഫ്, ഇതാണ് പിന്നെ നരകത്തെ കുറിച്ചുള്ളത്, നരകവാസികളെ കുറിച്ചുള്ളത്. അള്ളാഹുവിന്റെ ഒരു ശൈലി വിശുദ്ധ ഖുർആനിൽ നരകത്തെക്കുറിച്ചും നരകവാസികളെ കുറിച്ചും പറഞ്ഞാൽ പിന്നെ ആരെ കുറിച്ച് പറയും? സ്വർഗത്തെക്കുറിച്ച് പറയും, സ്വർഗവാസികളെ കുറിച്ച് പറയും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനി തുടർത്തുന്നത് സ്വർഗവാസികളെ കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ചാണ്. അതെന്താണ്? വഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂൻ ലികുല്ലി അവാബിൻ ഹഫീദ് മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബി വജാ ബിഖൽബി മുനീബ് ഉദ്ഖുലൂഹ ബിസലാം ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد واذلفت اذلفت എന്ന് പറഞ്ഞാൽ ഖുറിബത്ത്, അടുപ്പിക്കപ്പെട്ടു. واذلفت വാവാത്തഫിന്റെ പിന്നെ ونفخ في الصور എന്ന് കാലത്തിൽ ഉദപ്പെട്ടാൽ അവിടെക്കാണ് ഇതിന്റെയൊക്കെ ബന്ധം. واذلفت الجنه ജന്നത്തിനെ അടുപ്പിക്കപ്പെടും, ജന്നത്ത് അത് അടുപ്പിക്കപ്പെടും. ഉസ്ലിഫത്ത് ആരോട് അടുപ്പിക്കപ്പെടും? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളിലേക്ക്, മുത്തഖീങ്ങളോട്, മുത്തഖീങ്ങളോട് ജന്നത്ത് അടുപ്പിക്കപ്പെടും. ഗൈറ ബഈദ് വിദൂരമല്ലാത്ത നിലക്ക് എന്നാണ്, എന്താ വിദൂരമല്ലാത്ത നിലക്ക് അടുപ്പിക്കപ്പെടുന്നാണ്. ശരിക്ക് ഉസ്ലിഫത്തുൽ ജന്നത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങളോട് ജന്നത്തിനെ അടുപ്പിക്കുന്നതാണ്. മുത്തഖീങ്ങൾക്ക് നോക്കിക്കാണാൻ, അടുത്തായിട്ട് ദർശിക്കാൻ സ്വർഗത്തിന് എന്ത് ചെയ്യും? അള്ളാഹു അവരിലേക്ക് അടുപ്പിക്കും, അടുപ്പിക്കുമെന്നാണ്. അപ്പൊ ഈ ഇതിൽ തന്നെ അർത്ഥമുണ്ട്. പക്ഷെ ആ ആശയത്തെ അള്ളാഹു ഒന്നുകൂടി ശക്തിപ്പെടുത്താണ്, ഗൈറ ബഈദ് വളരെയധികം അടുത്തേക്ക്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗർഹരായ മുത്തഖീങ്ങളിലേക്ക് അള്ളാഹു സ്വർഗത്തെ എന്ത് ചെയ്യും? അടുപ്പിച്ച് കാണിക്കും എന്നാണ്. അത് നന്നായി അടുത്ത് കാണിക്കും എന്നുള്ളതാണ്. വഉസ്ലിഫത്തിൽ ജന്നത്ത് ലിൽ മുത്തഖീന ഗൈറ ബഈദ്, മുത്തഖീങ്ങൾക്ക് വിദൂരമല്ലാത്ത നിലക്ക് സ്വർഗം അടുപ്പിക്കപ്പെടും. അത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇദശംസു കുവിറത് വഇദൻ നുജൂമുൻ കദറത് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ وإذا الجنة أزلفت وإذا الجنة أزلفت ജന്നത്ത് അത് അടുപ്പിക്കപ്പെട്ടാൽ, അതാണ് മുത്തഖീങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജന്നത്തിനെ അടുപ്പിച്ച് കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ ജന്നത്ത് മുത്തഖീങ്ങളിലേക്ക് വിദൂരമല്ലാത്ത നിലയിൽ അടുപ്പിക്കപ്പെടും. മാത്രമല്ല ഹാദാ മാ തുഅദൂൻ, എന്നിട്ട് മുത്തഖീങ്ങളോട് പറയും ഹാദാ മാ തുഅദൂൻ. തുഴതൂൻ എന്നാൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. മാ തുഴതൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. ഹാദ ഇതാകുന്നു, ഹാദ മാ തുഴതൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നതായ സ്വർഗം അത് ഇതാകുന്നു എന്ന് സ്വർഗം അടുപ്പിച്ചതിന് ശേഷം മുത്തഖീങ്ങളോട് പറയപ്പെടും. നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സ്വർഗം അത് ഇതാകുന്നു എന്ന് പറഞ്ഞ് സ്വർഗം മുത്തഖീങ്ങളിലേക്ക് അടുപ്പിച്ച് കാണിക്കും. നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ആരെ ഈ നിങ്ങൾ? അത് ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബി മുനീബ്. ലികുല്ലി അവ്വാബിൻ, എന്താ അവ്വാബ് എന്ന് പറഞ്ഞാല്? അവ്വാബ് എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവൻ എന്നർത്ഥം. അവ്വാബ് മടങ്ങുന്നവൻ, തവ്വാബ് അവ്വാബ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അവ്വാബ്, മടങ്ങുന്നവൻ. എവിടുന്ന് മടങ്ങുന്നവൻ? ആരിലേക്ക് മടങ്ങുന്നവൻ? അവ്വാബ് എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് പുണ്യങ്ങളിലേക്ക് മടങ്ങുന്നവൻ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ. അതാണ് അവ്വാബ് എന്ന് പറഞ്ഞാല് പുണ്യപ്രവൃത്തികളിലേക്ക് മടങ്ങുന്നവൻ, തെറ്റുകൾ മതിയാക്കി, അല്ലെങ്കിൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ. അതാണ് അവ്വാബ്. അവിടെ ഫഅൽ സീഖത്തുൽ മുബാലഗയാണ്, അഗാധാർത്ഥ പ്രയോഗമാണ്. അപ്പോൾ നന്നായി ഖേദിച്ച് മടങ്ങുന്നവൻ എന്നർത്ഥമാണ്, നന്നായി ഖേദിച്ച് മടങ്ങുന്നവൻ. തെറ്റുകളിൽ നിന്ന് പുണ്യപ്രവൃത്തികളിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവൻ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവൻ, അതാണ് അവ്വാബ്. ഹഫീദ്, ഹഫീദ് എന്ന് പറഞ്ഞാല് കാത്തു സൂക്ഷിക്കുന്നവനാണ്. കാത്തു സൂക്ഷിക്കുന്നവൻ ഹഫീദ്, കാത്തു സൂക്ഷിക്കുന്നവൻ, നന്നായി കാത്തു സൂക്ഷിക്കുന്നവൻ. അതും അഗാധാർത്ഥ പ്രയോഗമാണ്, ഫഈൽ, അഗാധാർത്ഥ പ്രയോഗമാണ് ഹഫീദ് എന്നുള്ളത്. അപ്പോ കാത്തു സൂക്ഷിക്കുന്നവൻ, ആരെ കാത്തു സൂക്ഷിക്കുന്നവൻ, ആരെ കാത്തു സൂക്ഷിക്കുന്നവൻ? അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവാമിർ, പിന്നെ അള്ളാഹുവിന്റെ വിരോധങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, നവാഹി. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹുദൂദ്, എന്താ ഹുദൂദ്? അതിർവരമ്പുകൾ, അള്ളാഹു നിശ്ചയിച്ച മതവിധികൾ, വിരോധങ്ങൾ, അള്ളാഹു അനുശാസിച്ച കാര്യങ്ങൾ, കൽപ്പനകൾ, ഇവയെ യഥാവിധം കാത്തു സൂക്ഷിക്കുന്നവർ, അതാണ് ഹഫീദ്. അല്ലെങ്കിൽ മനുഷ്യന്റെ ജവാരിഹ്, ജവാരിഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ അവയവങ്ങളാണ് അല്ലെ, മനുഷ്യന്റെ കണ്ണ്, കാത്, കയ്യ്, കാല്, നാക്ക്, മൂക്ക്, തൊക്ക്, ഇതൊക്കെ അല്ലേ, ഇതൊക്കെ മനുഷ്യന്റെ അവയവങ്ങളാണ്. ഈ അവയവങ്ങളെ, ജവാരിഹ്, അതിനെ യഥാവിധം കാത്തു സൂക്ഷിക്കുന്നവർ, അതാണ് ഹഫീദ്. ഹഫീദ് എന്ന് പറഞ്ഞാല് കാത്തു സൂക്ഷിക്കുന്നവൻ. എന്തിനെ, ആരെ? അത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ, വിരോധിച്ച വിരോധങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ, അവയെ കാത്തു സൂക്ഷിക്കുക. അവയെ കാത്തു സൂക്ഷിക്കുക എന്നാണ് എന്താ അതിന്റെ അർത്ഥം? അതിന് സെക്യൂരിറ്റി ഇരിക്കാന്ന്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുന്റെ കൽപ്പനകളെ കാത്തു സൂക്ഷിക്കുക, എന്താ ആ കൽപ്പനകളെ ആ സൂക്ഷ്മതയിൽ പാലിക്കുക. വിരോധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് ആ വിരോധങ്ങളെ വിട്ടകന്ന് കഴിയുക. അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ അതിർവരമ്പുകൾ അതിർ ലംഘിക്കാതെ അതിൽ ഉള്ളിൽ ഒതുങ്ങിയുള്ള ജീവിതം, അതിൽ ഒതുങ്ങിയുള്ള ജീവിതം, അതാണ് ഹഫീദ്. പിന്നെ ജവാരിഹ്, അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് അല്ലെ, കാത്, കയ്യ്, കാല്, ഇതിനൊക്കെ കാത്തു സൂക്ഷിക്കൽ എങ്ങനെ? കണ്ണ് ഹറാമിലേക്ക് നോക്കാതെ, കാതുകൊണ്ട് ഹറാമ് കേൾക്കാതെ, കൈകൊണ്ട് ഹറാമ് പ്രവർത്തിക്കാതെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാതെ, അങ്ങനെയാണ് കണ്ണും കാതും കൈയും കാലും. അതേപോലെ നാക്ക്, അതുകൊണ്ട് ഹറാമ് പറയാതെ, ഇങ്ങനെ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക യഥാവിധം, അതാണ് ഹഫീദ്. അപ്പോ ഹാദമാതുഅദൂൻ, സ്വർഗം അടുപ്പിച്ചതിന് ശേഷം മുത്തഖീങ്ങളോട് പറയും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാകുന്നു ഇത്. ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തത്? ലികുല്ലി അവ്വാബിൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, തെറ്റുകളിൽ നിന്ന് സൽപ്രവൃത്തികളിലേക്ക് മടങ്ങുന്ന എല്ലാവർക്കും. ഹഫീദ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളും കൽപ്പനകളും വിരോധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന, അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും, എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെടുന്ന സ്വർഗമാകുന്നു ഇത് എന്ന് പറയും. وَأُزْلِفَتِ الْجَنَّةُ لِلْمُتَّقِينَ غَيْرَ بَعِيدٍ هَذَا مَا تُوعَدُونَ لِكُلِّ أَوَّابٍ حَفِيظٍ مَنْ خَشِيَ الرَّحْمَنَ بِالْغَيْبِ مَنْ خَشِيَ الرَّحْمَنَ رَحْمَنَ نَا تَرَمَّ كَارُنِيكَنْ الله سبحانه وتعالى رحمن آيوان بھائكون نوان من نانا يادرون اسم وصولين خشيا نانا بھائكون الرحمن پرمّ كارنيكن بالغيب ഗൈബായ നിലയിൽ, അദൃശ്യമായ നിലയിൽ. അപ്പൊ അദൃശ്യമായ നിലയിൽ റഹ്മാനായ അള്ളാഹുവിനെ ഭയക്കുന്നവൻ, വജാ ബിഖൽബി മുനീബ്, വജാ ജാന വന്നു, ജാ ബിഖൽബിൻ ഖൽബ് കൊണ്ട് വന്നു, ഖൽബാണ് ഹൃദയം, മനസ്സ്. മുനീബ് എന്ന് പറഞ്ഞാല് ഖേദിച്ച് മടങ്ങുന്ന, അതേപോലെ വിനയാന്വിതമായ അകർത്തമുണ്ട്, ഖേദിച്ച് മടങ്ങുന്ന വിനയാനിതമായ കൽബ് കൊണ്ട് വരികയും ചെയ്ത വാവ് ആത്തുഫിന്റേത്. അപ്പൊ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സ്വർഗമാകുന്നു ഇത്. ആ സ്വർഗം ലിക്കുല്ലി അവ്വാബിൻ ഹഫീദിൻ, എല്ലാ അവ്വാബിനും ഹഫീദിനുമാണ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ പരമകാരുണികനായ അള്ളാഹുവിനെ ഭയക്കുന്നവൻ, വജാ ബിഖൽബി മുനീബ്, വിനയാനിതമായ ഖേദിച്ച് മടങ്ങുന്ന കൽബുമായിട്ട് വരികയും ചെയ്തവൻ. അങ്ങനെയുള്ളവർക്കെല്ലാമാണെന്ത് ഈ സ്വർഗം. ഗൈബിൽ റഹ്മാനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു വിഷയം, ഹഷിയ എന്നാണ് പ്രയോഗിച്ചത്. ഹഷിയ, ഹഷിയക്ക് ഖാഫ എന്നർത്ഥം പറയാം. ഖാഫ എന്ന ഭയപ്പെട്ട് പേടിച്ചു. പക്ഷേ ഖാഫ എന്നുള്ളത് ഒരു സംഗതിയെ പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് പേടിക്കണീന. അപ്പൊ അതായത് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹിനെ പേടിക്കണീന് ഖൗഫ് പറയും, ഖാഫ പറയും. അള്ളാഹിന്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹുവിനെ പേടിക്കുന്നതിന് ഖൗഫ് എന്ന് പറയും. എന്നാൽ ഹഷിയ ശിക്ഷയെ ഭയന്ന് പേടിക്കുന്നതിനും പറയും. ഒരാളുടെ മഹത്വവും ഗാംഭീര്യവും കണ്ടിട്ട് പേടിക്കൂലേ? പേടി രണ്ട് നിലക്കുണ്ട്. ഒന്ന്, ഒരാളുടെ ശിക്ഷയെ പേടിച്ചിട്ടുള്ള പേടി. മറ്റൊന്ന്, ഒരാളുടെ ഗാംഭീര്യം കണ്ടിട്ടുള്ള പേടി. അത് രണ്ടും വ്യത്യസ്തമാണ്. ഈ ഹഷിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹിനെ ഭയക്കുക. അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയക്കുക, അതാണ് ഹഷിയത്ത്. അള്ളാഹുവിന്റെ ശിക്ഷയെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിനെ ഭയക്കുന്നതിന് ഹഷിയത്ത് എന്നും, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹുവിനെ പേടിക്കുന്നതിന് ഖൗഫ് എന്നും പറയും. അപ്പൊ ഇവിടെ മൻ ഹഷിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ, അദൃശ്യമായ നിലയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, അള്ളാഹിനെ നമ്മൾ കാണുന്നില്ല. അള്ളാഹു നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് ഗോചരല്ലാത്ത നിലയിലാണ് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കാണാത്ത അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭയക്കുന്നു. അതാണ് അദൃശ്യമായ നിലയിൽ പരമകാരുണികനായ അള്ളാഹുവിനെ നമ്മൾ ഭയക്കുന്നു. ഈ ഭയം ഹഷിയത്ത് എന്നാണ് പ്രയോഗിച്ചത്, ഹഷിയ എന്നാണ് പ്രയോഗിച്ചത്. അത് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുമാണ്, അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊണ്ടുമാണ്, മഹത്വം ഉൾക്കൊണ്ടുമാണ്. ചിലർ വാപ്പാനെ പേടിക്കും, വാപ്പാന്റെ വടി പേടി അല്ലേ. ചിലർ വാപ്പാനെ ഭയക്കും, വാപ്പയാണെന്നുള്ള ആ ഒരു ആദരവിനാലുള്ള പേടി. അപ്പൊ പേടിക്കൽ രണ്ട് നിലക്കുണ്ട്. അള്ളാഹുവിനെ ഭയക്കുന്നത് അവന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുമാണ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ റഹ്മാനായ അള്ളാഹുവിനെ ഭയക്കുന്നവൻ. വജാഅ ബിഖൽബി മുനീബ്, വിനയാനിതമായ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചും ഖേദിച്ചും മടങ്ങുന്ന മനസ്സുമായി വരികയും ചെയ്തവർ, അവർക്കുള്ളതാകുന്നു ഈ സ്വർഗം. ഉദ്ഖുലൂഹ, അവരോട് പറയപ്പെടും, ഉദ്ഖുലൂഹ, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. ബി സലാമിൻ, സലാമിൻ, സലാമു കൊണ്ട്. സലാമു കൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞാൽ എന്താ? എന്താ സലാമു കൊണ്ട് പ്രവേശിക്കാന്നല്ലേ? ആ രണ്ട് നിലക്കാണ്. ഒന്ന്, പിന്നെ സുരക്ഷിതമായി. സുരക്ഷിതമായി നടന്നെങ്കിൽ ഒരു കുറവുകളുമില്ല, പോരായ്മകളില്ല, ദുഃഖ വിചാരങ്ങളോ വേദനകളോ ഇതൊന്നുമില്ല. അതിൽ നിന്നൊക്കെ സുരക്ഷിതമായി കൊണ്ട് ഉദ്ഖുലുഹ, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി എല്ലാ വേദനകളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും അറുതിയായി ഒന്നുമില്ല. അതാണ് ഉദ്ഖുലുഹ ബിസലാം. എല്ലാ ദുഃഖ വിചാരങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും ഒക്കെ സുരക്ഷിതമായി കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. അതേപോലെ ഉദ്ഖുലുഹ ബിസലാം, സലാം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സലാമുണ്ട്, മലക്കുകളിൽ നിന്നുള്ള സലാമുണ്ട്, വിശ്വാസികളുടെ സലാമുണ്ട്. ആ സലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെ സ്വീകരിക്കുക? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, പരമകാരുണികനായ അള്ളാഹുവിൽ നിന്നുള്ള സലാം. സലാം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് സ്വീകരിക്കുക. അതേപോലെ തന്നെ മലക്കുകൾ പറയും, മലക്കുകൾ പറയും സലാമുൻ അലൈക്കും തിബുത്തും, അതേപോലെ സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിനാൽ, നിങ്ങൾ തിബുത്തും നല്ലത് പ്രവർത്തിച്ചത് കാരണത്താൽ, സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞിട്ടാണ് മലക്കുകൾ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുക. അപ്പൊ ഉദ്ഖുലൂഹ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക ബിസലാം, സലാം ഏറ്റുവാങ്ങിക്കൊണ്ട്. ആരെ സലാം? ആരെ സലാം? അള്ളാഹുവിൽ നിന്നുള്ള സലാം ഏറ്റുവാങ്ങിക്കൊണ്ട്, മലക്കുകളിൽ നിന്നുള്ള സലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന. ദാലിക യൗമുൽ ഖുലൂദ്, ദാലിക, ഈ ദിവസം ഉണ്ടല്ലോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയുന്ന ദിവസം, ഈ ദിവസം അത് യൗമുൽ ഖുലൂദ്, യൗമുൽ ഖുലൂദ് ആകും. യൗമുൽ ഖുലൂദ് എന്ന് പറഞ്ഞാൽ നിത്യവാസത്തിന്റെ ദിവസമാകും, നിത്യവാസത്തിന്റെ ദിവസമാകും. അവിടെ പിന്നെ അതിനപ്പുറം പിന്നെ മരണമില്ല, അതിനപ്പുറം നാശമില്ല. നിത്യവാസമാണ്. സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, നരകവാസികൾ നരകത്തിൽ പ്രവേശിച്ചാൽ, അള്ളാഹു മരണത്തെ ഒരു കബിഷ് ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ആ ആടിനെ നിർത്തും. മരണത്തെ അള്ളാഹു ഒരു രൂപം, മനുഷ്യന്മാർക്ക് അറിയാവുന്ന ഒരു രൂപമാക്കിയിട്ട് മാറ്റും. മരണത്തിനൊരു രൂപമല്ല, മരണം ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ അതിനൊരു രൂപമല്ല. അപ്പൊ മനുഷ്യർക്ക് അറിയുന്ന ഒരു രൂപമാക്കിയിട്ട് മരണത്തെ അള്ളാഹു സുബ്ഹാന തആല സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ കൊണ്ടുവരും. എന്നിട്ട് സ്വർഗവാസികളോട് പറയും അതിനെ നോക്കാൻ, നരകവാസികളോട് പറയും നോക്കാൻ അതെന്താ. അപ്പൊ മരണമാണ് എന്നുള്ളവരെല്ലാവരും തിട്ടപ്പെടുത്തും, അത് മരണമാണ്. അങ്ങനെ സ്വർഗനരകങ്ങൾക്കിടയിൽ വെച്ച് ആ ആടിനെ അറുക്കും. എന്നിട്ട് സ്വർഗവാസികളോട് പറയും, സ്വർഗവാസികളെ ഖുലൂദ് നിങ്ങൾക്ക് നിത്യവാസമാണ്, ഇനി മരണമല്ല. നരകവാസികളെ നിങ്ങൾക്ക് നിത്യവാസമാണ്, ഇനി മരണമില്ല എന്ന് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടു കൂട്ടരെയും ബോധ്യപ്പെടുത്തും, രണ്ടു കൂട്ടരെയും ബോധ്യപ്പെടുത്തും. അപ്പൊ മരണത്തിനും മരണമുണ്ട്, മരണത്തിനും മരണമുണ്ട്. ആ മരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രീതിയിൽ ആളുകളെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് വിധി തീർപ്പിനപ്പുറം. സ്വർഗത്തിലും നരകത്തിലും അതിന്റെ ആളുകളെ അള്ളാഹു പ്രവേശിച്ചതിന് അപ്പുറം. ദാലി കയോമുൽ ഖുലൂദ്, അതാകുന്നു നിത്യവാസത്തിന്റെ നാൾ. അള്ളാഹു പറയുന്നു, ലഹും മാ യശാഊന ഫീഹാ വലദൈന മസീദ്. ലഹും, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവർക്കുണ്ട്, മാ യശാഊൻ അവർ ഉദ്ദേശിക്കുന്നത്, ഫീഹ അതിൽ സ്വർഗത്തിൽ, ലഹും സ്വർഗവാസികൾക്കുണ്ട്, മാ യശാഊൻ അവർ ഉദ്ദേശിക്കുന്നത്, മൗസൂലാണ് ഉദ്ദേശിക്കുന്ന യാതൊന്ന്, അവർ ഉദ്ദേശിക്കുന്നത്, ഫീഹ നണഫിൽ ജന്ന സ്വർഗത്തിൽ, സ്വർഗത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്കുണ്ട്. എന്താണോ വേണ്ടത് അതെല്ലാം സ്വർഗത്തിലുണ്ട്, സ്വർഗവാസികൾ ഉദ്ദേശിക്കുന്നത്. വലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഊൻ. വലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. വലക്കും ഫീഹ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അല്ലാഹു പറയാണ് വലദൈന മസീദ്. വലദൈന, ലദൈന നമ്മുടെ അടുക്കലുണ്ട്, മസീദ് വർദ്ധനവ് കൂടുതൽ, സിയാദ മസീദ് എന്നാ സിയാദ കൂടുതൽ, അത് മസ്ദറാണ്. വലദൈന വാവ് ആത്തിഫിന്റെ, വലദൈന മസീദ് നമ്മളുടെ പക്ഷം കൂടുതലുമുണ്ട്, കൂടുതലും ഉണ്ട്. എന്താണത് ആ പറഞ്ഞത്? സ്വർഗവാസികൾക്ക് തങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം അവിടെ ഉണ്ട്, ഉദ്ദേശിക്കുന്നതെല്ലാം ഉണ്ട്. അള്ളാഹു പറയുന്ന വലദൈന നമ്മളുടെ പക്കൽ സ്വർഗവാസികൾക്കുണ്ട് മസീദ് കൂടുതൽ വർദ്ധനവുണ്ട് എന്ന് പറയുന്നു. അതെന്താണ്? സുഹൈബിന് റൂമിയിൽ നിന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഈ മസീദ് എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് അന്നബ്റു ഇലാ വജിഹില്ല, അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമാണ്, അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമാണ്. അതുവരെ അള്ളാഹു പടപ്പുകളുള്ള സംവദിക്കൽ, സംസാരിക്കൽ ഒരു മറക്ക് പിന്നിലാണ്. അള്ളാഹുവിനും പടപ്പുകൾക്കുമിടയിൽ ഒരു മറയാണ്, ആ മറ പ്രകാശത്തിന്റെ മറയാണ്. അള്ളാഹു സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മറ നീക്കും. ആ മറ നീക്കിയതിൽ പിന്നെ അവർ സ്വർഗവാസികൾ അള്ളാഹുവിനെ നേരിട്ട് നോക്കിക്കാണും, നേരിട്ട് നോക്കിക്കാണും. അപ്പൊ സ്വർഗവാസികൾക്ക് തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ, സ്വർഗത്തിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ അതിനേക്കാളൊക്കെ ഏറ്റവും വലുതായിരിക്കും അള്ളാഹുവിന്റെ തിരുമുഖ ദർശനം എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വുജൂഹു യൗമയിദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, റബ്ബിലേക്ക് നോക്കും പറഞ്ഞേ. അതേപോലെ തന്നെ പിന്നെ അലൽ അറായിക്കി അംബുറൂൻ, ചാരുമഞ്ചങ്ങളിൽ വെച്ച് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ, ആ നോട്ടൊക്കെ ഇതാണ് അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമാണ്. അതാണ് സ്വർഗീയാനുഗ്രഹങ്ങളിൽ ഏറ്റവും ഗംഭീരവും ഏറ്റവും മഹനീയവും. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതാണ് അപ്പൊ ഉദ്ഖുലൂഹ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹ, സ്വർഗത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം സ്വർഗവാസികൾക്കുണ്ട്. അള്ളാഹു പറയാണ് വലദൈന നമ്മളുടെ പക്കലുണ്ട് മസീദ്, ഏറെ ഒരു സംഗതി, ഏറെ ഒരു സംഗതി. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുന്റെ പക്കലുള്ള ഈ ഒരു അനുഗ്രഹത്തെ പുറത്ത് എടുക്കാം സ്വർഗവാസികൾക്ക്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ജീവിക്കുന്ന, സ്വർഗീയ സുഖങ്ങളിൽ ജീവിക്കുന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, നിങ്ങൾക്ക് ഏറെ വല്ലതും വേണോ എന്ന് ചോദിക്കും, ഏറെ ഇനി വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗവാസികൾ പറയും, അള്ളാഹു ഇനി ഞങ്ങൾക്ക് എന്താണ് ഏറെ വേണ്ടത്, ഈ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് അതേപോലെ തന്നെ സ്വർഗത്തിന്റെ വിശാലതയിൽ ഞങ്ങൾ ജീവിച്ച് ഇനി ഞങ്ങൾക്ക് എന്താണ്. അപ്പൊ അള്ളാഹു പറയണേ ഇനി നിങ്ങൾക്ക് മസീദായിട്ടൊന്നുണ്ട് എന്ന് പറയും. അങ്ങനെ അവരുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ളതായ ഹിജാബ് പ്രകാശത്തിന്റെ മറയെ അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കും. അങ്ങനെ അള്ളാഹുവിന്റെ തിരുമുഖ ദർശനം അവിടെ സംഭവിക്കും. അപ്പൊ തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും മഹനീയമായതായിരിക്കും അള്ളാഹുവിന്റെ തിരുമുഖത്തേക്കുള്ള നോട്ടം എന്നാണ്. ഈ ഒരു തഫ്സീർ ഈ ആയത്തിന് വന്നത് സുഹൈബ് ഇബ്നു റൂമിയിൽ നിന്ന് ഇമാം മുസ്ലിം സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. മനസ്സിലായി? അപ്പൊ ഈ മസീദിന്റെ ഉദ്ദേശം അതാണ്. വേറെ ഈ ആയത്തുകൾ കാണാൻ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സൂറത്ത് യൂനുസിൽ ലില്ലദീന അഹ്സനു, സുഹൃദം പ്രവർത്തിച്ചവർക്കുണ്ട് അൽ ഹുസ്ന. ഹുസ്ന എന്നാണ് സ്വർഗം. വസിയാദ ഏറെയും ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഈ സിയാദയും അതാണ് അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമാണ്. ഖലാസ്, ചില വിഷയങ്ങൾ ഇൻഷാല്ല നമുക്ക് പിന്നെ ഇനി തുടർന്ന് വരുമ്പോ അതിൽ ഇൻഷാല്ല വിശദീകരിക്കാം. ജഹന്നം സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. ജഹന്നം സംസാരിക്കും ഇവിടെ എന്താ ജഹന്നം സംസാരിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. വതഖൂലു ഹൽ മിൻ മസീദ്, ജഹന്നം സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ജഹന്നം സംസാരിക്കുക, ചില ആളുകൾ അതിനെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അന്ത്യനാളിൽ ജഹന്നം സംസാരിക്കുമെന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ജഹന്നമിന് ഒരു കഴുത്ത് കൊടുക്കും, ഒരു തല കൊടുക്കും, അതേപോലെ തന്നെ ജഹന്നം നോക്കിക്കാണുന്ന അതിന് രണ്ട് കണ്ണുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ജഹന്നം സംസാരിക്കുന്ന സംസാരത്തെക്കുറിച്ച് ഹദീസുകളിൽ വന്നതൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ഇൻഷാല്ല ബാക്കി ഉള്ള ക്ലാസ്സുകളിൽ ഇൻഷാല്ല നമുക്കത് വിശദീകരിക്കാം.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.